وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهود المالك، ഇവിടെ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുള്ള റിസാല ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന 10 കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു ലഘുലേഖയാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ആരാണ് എന്നുള്ളത് ഇന്നലെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള മറ്റൊരു റിസാല അൽ ഖവാഇദുൽ അർബഅ ഇന്നലെ ഇവിടെ ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏകദേശം 234 കൊല്ലം മുമ്പ് സൗദി അറേബ്യയിൽ ജീവിച്ച് മരിച്ച ആളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. ഹിജ്റ 1115 ജനിച്ചു. ഹിജ്റ 1115 ജനനം. മരണം 1206. ഇതിപ്പോ എത്ര കൊല്ലം ഹിജ്റ? 1441 ജനുവരി അല്ലേ? ജനുവരി തന്നെ മുഹറം ഒന്നാം മാസം. അപ്പൊ 1441 ആകുമ്പോഴേക്ക് എത്രയും? 206, 306, 406, 34. 234 കൊല്ലം. രണ്ട് നൂറ്റാണ്ട് മുമ്പ് സൗദി അറേബ്യയിൽ പിന്നെ ജനങ്ങൾ നമ്മളെ നാട്ടിലുള്ളതുപോലെ ഖബറുകളെ ആരാധിക്കുക, മരിച്ച ആളുകളോട് ദുആ ചെയ്യുക. നമ്മുടെ നാട്ടില് മറ്റേ എന്താണ് വള്ളി, മലപ്പുറം ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ സ്ഥലത്ത് ഇങ്ങനെ റോഡിന് പോകുമ്പോൾ, മലപ്പുറം ജില്ലയിലാണ് തോന്നുന്നു, ഒരു മരത്തമ്മ കൂടി പടർന്നു വെച്ചൊരു വള്ളി റോഡ് സൈഡിൽ കാണാം. അവിടെ കാട്ടുപള്ളിയുടെ സ്ഥലത്തിന്റെ പേര്, സ്ഥലത്തിന്റെ പേര് നോക്കില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബസ് റൂമൊക്കെ കാണാം. അവിടെ പച്ച തുണിയൊക്കെ കിട്ടിയിട്ട് അവിടെ ദുആരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നാട്ടുകല്ല്, പാലക്കാട് ജില്ലയിൽ നാട്ടുകല്ല് സ്ഥലത്തിന്റെ പേര്, ഒരു കല്ല് ഇങ്ങനെ നാട്ടി നിർത്തിയതുണ്ട്. അതിപ്പോ അടുത്ത കാലത്ത് കേൾക്കാൻ സാധിച്ചത്, റോഡ് വീതി കൂട്ടിയപ്പോ അതിന്റെ കമ്മിറ്റിക്കാർ തന്നെ സമ്മതത്തോടുകൂടി ആ കല്ല് പൊട്ടിച്ചു എന്നാണ്. എന്നാൽ ഓൽക്ക് തന്നെ വേണ്ട ടൈം തോന്നി. ഒരു കബറിന്റെ മുകളിൽ ഇങ്ങനെ പൊന്തി വന്നു കല്ല്. അപ്പൊ അവിടെ നിൽക്കി നിന്നോ എന്ന് പറഞ്ഞപ്പോ, ഇത് തങ്ങൾ പറഞ്ഞപ്പോ അവിടെ നിന്നു എന്നാണ്. അതുവരെ വലുതായി നന്നെ. അതും റോഡ് സൈഡിലാണ് കാണാം. അപ്പൊ ഇങ്ങനെ കല്ല്, വള്ളി, മരങ്ങൾ ഒക്കെ ആരാധിക്കുന്നത് പോലെ സൗദി അറേബ്യയിലും ഈത്തപ്പനയെ അടക്കം ആരാധിച്ചിരുന്ന മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ശിർക്ക് ബിദഅത്തുകളിൽ മുങ്ങിക്കുളിച്ച നാട്ടിൽ ജനങ്ങളെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഒരു മുജദ്ദിദാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അധികവും അഖീദയുമായി ബന്ധപ്പെട്ടതാണ്. ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകവും, മുഖ്തസറു സീറത്തുൻ നബി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്. ഷെയ്ഖ് അൽബാനി തഹ്ഖീഖ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രബോധകനും എഴുത്തുകാരനും പരിഷ്കർത്താവുമായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പുസ്തകം. ഒരുപാട് പണ്ഡിതന്മാർ ഈ പുസ്തകത്തിന് ഷർഹ് വിശദീകരണം എഴുതിയത് കാണാൻ പറ്റും. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ എത്രയോ പണ്ഡിതന്മാർ ഇതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്. ഓരോ വിശദീകരണങ്ങളും ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ പുതിയ പുതിയ വിവരങ്ങൾ പല ഷർഹുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇന്ന് ഞാൻ ഈ പുസ്തകം വായിച്ച് ഒരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ നേരത്തെ നമ്മൾ ആയത്തുൽ കുർസി പഠിച്ചതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ അർത്ഥവും അതിന്റെ ചെറിയ വിശദീകരണവും പഠിക്കുക എന്നതാണ്. കേട്ട് പോകുന്നതിലപ്പുറം അറബി അടക്കം പഠിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ തുടക്കം എന്ന നിലക്ക് ഇത് വിശദമായി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മറ്റേ ടെലഗ്രാമിലോ യൂട്യൂബിലോ എവിടൊക്കെ ഇത് ഞാൻ തന്നെ എടുത്ത ക്ലാസ് അതിലുണ്ട്. 9 ക്ലാസ്സായിട്ട് പെരിന്തൽമണ്ണ വെച്ച് ഇത് ക്ലാസ് എടുത്തത് നവാഖിദുൽ ഇസ്ലാം. ഒരു 1.5 മണിക്കൂറിലധികമുള്ള 1.5 മണിക്കൂർ വീതം, അതിൽ കൂടുതലുള്ള 9 ക്ലാസ്സുകൾ, അപ്പൊ ഒരു 10-14 മണിക്കൂർ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ കാണുന്ന ഈ ഒരു പേജ്, അപ്പൊ അത് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൽ കേട്ടാൽ മനസ്സിലാവും. നവാഖിദുൽ ഇസ്ലാം എന്നാണ് അതിന്റെ പേര്. എന്റെ മോള് കൊടുത്തില്ല, മത്തിനുന്നുണ്ടാണ് നവാഖിദുൽ ഇസ്ലാം. ഇപ്പൊ നമ്മള് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നവാഖിദുൽ വുളു. എന്താ നവാഖിദുൽ വുളു? വുളു മുറിയുന്ന അല്ലെങ്കിൽ വുളുവിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ. ഇപ്പൊ നഖല എന്ന് പറഞ്ഞാൽ പിന്നെ പൊട്ടിച്ചു കളയുക അല്ലെങ്കിൽ ഉടച്ചു കളയുക എന്നാണ് അർത്ഥം. അപ്പൊ സാധാരണ കയറ് നൂല് പിരിച്ച് കയറാക്കും അല്ലേ, പിരിച്ച് കയറാക്കുന്നു. അത് തിരിച്ചു പിരിച്ചാലോ അതിന്റെ പിരി ഉടഞ്ഞു പോകും, പിന്നെ അത് കയറല്ലാതായി മാറി. അങ്ങനെ പിരി ഉടക്കുന്നതിനും എന്തുപയോഗിക്കും? നഖല എന്ന് വാക്ക് ഉപയോഗിക്കും. ഖുർആനില് വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ എന്നൊരായത്ത് കാണാം. അത് സാധാരണ നമ്മള് റമദാൻ കഴിഞ്ഞാൽ ഖുതുബയെ കേൾക്കുന്ന ഒരായത്തായ റമദാനിൽ നന്നായി ജീവിച്ചു അല്ലെ, പെരുന്നാൾ ഖുതുബയിലുണ്ടാവും. പെരുന്നാളില് അള്ളാഹുവിന്റെ കയർ ഹബിലുള്ളാഹിനെ പിരിച്ച് പിരിച്ച് മുറുക്കി നമ്മൾ വലിയ തഖ്വന്റെ കയറൊക്കെ പിരിച്ചെടുത്തു. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അത് നട്ട് ലൂസാക്കണ മാതിരി പിരി ഉടക്ക. അങ്ങനെ ആകരുത്. വലാ തകൂനു കല്ലത്തി ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. നഖലത് ഗസ്ലഹ അവൾ നെയ്തുണ്ടാക്കിയതിനെ അവൾ ഉടച്ചു കളയുന്നു. മിമ്പഴുതി കൂവത്തിൽ ശക്തമായി നെയ്ത് അല്ലെങ്കിൽ പിരിച്ച് ഉണ്ടാക്കിയതിന് ശേഷം അങ്കാതൻ തുണ്ടം തുണ്ടമായി ഉടച്ചു കളഞ്ഞ ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്നാണ്. എന്താ കയറ് പിരിക്കുക, പിരിച്ച് കയറാക്കി, കയറാക്കിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം? അത് ഉടച്ചു കളയാ. അവിടെ ഉപയോഗിച്ച വാക്കെന്താ? നഖല ഉടച്ചു കളയുക. ഇവിടെ നവാഖിദുൽ ഇസ്ലാം ഇസ്ലാമിനെ ഉടച്ചു കളയുന്ന അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. നവാഖിദുൽ വുളു വുളുവിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇതിന് പകരം വേണമെങ്കിൽ മുബ്തിലാത്ത്, ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, മുബ്തിലാത്ത് ബാത്തിലാക്കി കളയുന്ന. നവാഖിദുൽ നാഖിദ് അതിന്റെ ജമാണ് നവാഖിദ്. നവാഖിദുൽ ഇസ്ലാമി ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇനി ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക, അതാണല്ലോ ഒരാൾ ഇസ്ലാമാവുക മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെടുക, അതാണ് ഇസ്ലാം. അങ്ങനെ കീഴ്പ്പെട്ട ആൾക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഇവിടെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം ഒരിക്കലും ദുർബലപ്പെട്ടുകൂല. അപ്പൊ ഇവനോട് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മുസ്ലിമായ വ്യക്തികളുടെ ഇസ്ലാം വിശ്വാസത്തെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, ഇവിടെ ഇസ്ലാം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഈമാൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് രണ്ടും രണ്ടാണോ? രണ്ടും രണ്ടാണ്, ചിലപ്പോൾ രണ്ടും ഒന്നുമാകും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന മതം അതിൽ എന്തൊക്കെയുണ്ടോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്താണോ അതെല്ലാമാണ്. നമ്മൾ മദ്രസയിൽ അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അർക്കാനുൽ ഈമാൻ, അർക്കാനുൽ ഇസ്ലാം അല്ലേ പഠിച്ചില്ലേ? അതുപോലെ പ്രസിദ്ധമായ ഒരു ഹദീസ് കാണാം, ഹദീസു ജിബ്രീൽ, ഹദീസു ജിബ്രീൽ, ജിബ്രീലിന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വന്ന് ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞ് വിശദീകരിച്ച ഒരു കാര്യം, അതാണ് ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ നബിന്റെ അടുക്കൽ ജിബ്രീൽ വെള്ള തുണിയും വസ്ത്രവും ഒക്കെ ധരിച്ച് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് ഇരുന്ന് എന്നിട്ട് നബിനോട് ചോദിക്കുകയാണ്, മൽ ഇസ്ലാം, മൽ ഈമാൻ, മൽ ഇഹ്സാൻ, മതസ്താ, നാല് ചോദ്യം. ഓരോ ചോദ്യത്തിനും ഉത്തരവും പറയുന്നു. അപ്പൊ അവിടെ എന്താണ് ഇസ്ലാം, പിന്നെ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മദ്രസകളിൽ അതുപോലെ തന്നെ അഖീദന്റെ പുസ്തകങ്ങളിലൊക്കെ അർക്കാനുൽ ഇസ്ലാം, അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ എന്ന് എണ്ണിപ്പഠിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങൾ 5, ഈമാൻ കാര്യങ്ങൾ 6. അവിടെ രണ്ടും വേറെ വേറെ പറഞ്ഞതുകൊണ്ട് അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട 5 കാര്യങ്ങളാണ്. ഈമാൻ കാര്യം എന്ന് പറയുമ്പോൾ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട 6 കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ഇസ്ലാം എന്ന് പറയുന്നത് വേറെ, അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് വേറെ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് വേറെ. കാരണം അവിടെ എന്താ, രണ്ടും ഒരു സ്ഥലത്ത് തന്നെ രണ്ടും പറഞ്ഞു. ഇനി ഒരു സ്ഥലത്ത് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് മനസ്സിലാക്കണം? ആ പറഞ്ഞതിൽ രണ്ടും ഉൾപ്പെടും. ഇപ്പൊ ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ഇസ്ലാം കാര്യങ്ങൾ മാത്രമല്ല, അതിലെന്തുകൂടി ഉൾപ്പെടും? ഈമാൻ കാര്യങ്ങളും ഉൾപ്പെടും. ഇപ്പൊ ഉദാഹരണത്തിന്, ഇന്നലെ രാത്രി ഇവിടെ കബീർസലായി യശാസ്കാരം കഴിച്ചു മുസ്ലിമൂൻ, അവിടെ ഇല്ലാ വാന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കുകയും ചെയ്യരുത്. അതിന്റെ അർത്ഥം മുസ്ലിം എന്നാൽ മാപ്പിളയായി മരിച്ചാൽ മതി, മുഅ്മിനാകേണ്ടതില്ല എന്നാണോ? അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നതിനേക്കാൾ വലുതാണല്ലോ ഈമാൻ ഉണ്ടാവുക, എന്നാ പിന്നെ അള്ളാഹു പറയേണ്ടിയിരുന്നത് നിങ്ങൾ വിശ്വാസികളായിട്ടല്ലാതെ മരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളും മുഅ്മിനുകളുമായിട്ടല്ലാതെ മരിക്കരുത് എന്നെന്തേ പറയാതിരുന്നത്? അപ്പൊ അവിടെ മുസ്ലിമു എല്ലാ വാന്തും മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇസ്ലാം ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. അപ്പൊ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോ ഇനി സ്ഥലത്ത് ഈമാൻ എന്ന് മാത്രം പറഞ്ഞു, അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് മാത്രം പറഞ്ഞു, ومن اراد الاخره وسعى لها سعيها وهو مؤمن سوره الاسراء ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും അതിന്റേതായ പ്രവർത്തനം നടത്തുകയും ചെയ്താൽ വഹുവ മുഅ്മിനുൻ അവൻ വിശ്വാസിയായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മുഅ്മിൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈമാൻ കാര്യം മാത്രം ഉണ്ടായാൽ മതി, ഇസ്ലാം കാര്യങ്ങൾ വേണ്ടതില്ല എന്നതിനർത്ഥമല്ല. കാരണം അവിടെ മുഅ്മിൻ എന്ന് പറഞ്ഞതിൽ രണ്ടും മനസ്സിലാക്കണം. ഈമാൻ കാര്യം ഉണ്ടാകണം, അതനുസരിച്ചുള്ള അല്ലെങ്കിൽ ഇസ്ലാം കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകണം. അപ്പൊ പറഞ്ഞു മനസ്സിലായോ? ഇസ്ലാമെന്നോ മുസ്ലിം എന്നോ മാത്രം പറഞ്ഞാൽ അവിടെ എന്തുകൂടി മനസ്സിലാക്കണം? ഈമാൻ മുഅ്മിൻ എന്നതുകൂടി മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് ഈമാൻ എന്നോ മുഅ്മിൻ എന്നോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അവിടെ അതിന്റെ കൂടെ ഇസ്ലാമും കൂടി, ഇസ്ലാം കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. ഇനി ഒരേ സ്ഥലത്ത് രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേർതിരിച്ച് ഇസ്ലാം എന്നതുകൊണ്ട് ഇസ്ലാം കാര്യങ്ങളും, മുഅ്മിൻ അല്ലെങ്കിൽ ഈമാൻ എന്നതുകൊണ്ട് ഈമാൻ കാര്യങ്ങളുമാണ് ഉദ്ദേശിച്ചത്. അപ്പോ ആ വിശദീകരണം അനുസരിച്ച് ഇവിടെ നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാം കാര്യങ്ങളെ ദുർബലപ്പെടുത്തുന്നത് എന്നല്ല, പിന്നെന്താണ്? ഇസ്ലാം കാര്യങ്ങളെയും ഈമാൻ കാര്യങ്ങളെയും, അർക്കാനുൽ ഇസ്ലാമും അർക്കാനുൽ ഈമാനും ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. അപ്പോ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് അനുഷ്ഠിക്കേണ്ടുന്ന വിഷയങ്ങൾ മാത്രമല്ലേ? അല്ല, ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടെയും ആദ്യം പറഞ്ഞത് തൗഹീദാണ്. അള്ളാഹു ആരാധനക്കർഹൻ, അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെയോ? അങ്ങനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുണ്ട്, ഇബാദത്ത് എടുക്കേണ്ടതുണ്ട്. ആ ഇബാദത്ത് എടുക്കുന്നത് എന്തനുസരിച്ചാകണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്, നബി പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിച്ച് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത് മാതൃകയായി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക. അതാണ് രണ്ടും കൂടി ചേർത്ത് പറയപ്പെടുന്നത്. അപ്പൊ അവിടെ ആദ്യം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹും അതനുസരിച്ചുള്ള ഇബാദത്തുമാണ്. അപ്പൊ അത് പൊളിഞ്ഞു പോയാൽ അയാളുടെ ഇസ്ലാം പൊളിഞ്ഞു, ഈമാനും പൊളിഞ്ഞു. അപ്പൊ അവിടെ ബുക്കിന്റെ പേര് അല്ലെങ്കിൽ റിസാലന്റെ പേര് നവാഖിദുൽ ഇസ്ലാം എന്ന് ആണ്. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിശ്വാസം അല്ലെങ്കിൽ അയാളുടെ മതം ദുർബല, മതത്തെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്നതാണ്. മനസ്സിലായില്ലേ? ഇനി ഇഅലം അന്ന നവാഖിദുൽ ഇസ്ലാമി അശറത്തു നവാഖിദ്. ഇത് പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ തുടക്കത്തിലും ഇടക്കും ഒക്കെ അല്ലെങ്കിൽ ഉണർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഈളം. എന്താ ഈളം എന്നാൽ എൽമന്താ? അറിവ്. ഈളം നീ മനസ്സിലാക്കിക്കോ, നീ അറിയുക. അതൊരു ഉണർവിന് വേണ്ടിയാണ്. നമ്മളിപ്പോ ക്ലാസ് തുടങ്ങുമ്പോ ക്ലാസ് തുടങ്ങാൻ പോവാണ്, ഇവിടെ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ കേൾക്കണം എന്ന് പറയുന്ന ഒരു ഉണർവ് കിട്ടും. ശബ്ദമൊക്കെ മാറ്റി പഠനത്തിലേക്ക് തിരിയുക. അപ്പൊ വെറുതെ വായിച്ചു പോയാ പോരാ, പിന്നെന്ത് ചെയ്യണം? അത് അറിവ് നേടാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ് എന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഏഴാം. ഇനിയിവിടെ നീ അറിയുക, നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആരാ? എല്ലാ മുസ്ലിമും. അല്ലെങ്കിൽ ഇതാര് വായിക്കുന്നുവോ അവനോട് ഏലം നീ മനസ്സിലാക്കണം. അന്ന നവാഖിദുൽ ഇസ്ലാമി, നവാഖിദ് നേരത്തെ പറഞ്ഞു, നാഖിദ് നവാഖിദ് ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. അന്ന നവാഖിദുൽ ഇസ്ലാമി, ഇസ്ലാമിനെ അതായത് ഇസ്ലാം മത വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നവ ആണെന്നുള്ളവിടെ അന്ന നവാഖിദ അൽ ഇസ്ലാം, ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്നവയാണെന്ന് നീ മനസ്സിലാക്കുക. എന്താണെന്ന്? അശറത്തു നവാഖിദ്. അശറമെന്ന പത്ത്, അശറത്തു നവാഖിദ് പത്ത് ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അലിമ യാലമു എന്ന അറിയുക, അറിയാത്ത ആൾക്കാർ അർത്ഥത്തോടെ നോട്ടിലോ അല്ലെങ്കിൽ അതിന്റെ വക്കിനുണ്ടെങ്കിൽ ഇരിക്കുക നോട്ടില്ലെങ്കിൽ. ഇഅലം നീ അറിയുക, അന്ന നവാഖിദുൽ ഇസ്ലാമി, ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. അശറത്തു നവാഖിദ് പത്ത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ പത്ത് ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അപ്പൊ ഈ പ്രയോഗത്തിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം, ഇത് ആരെ കുറിച്ചല്ല പറയുന്നത്? മുസ്ലിം അല്ലാത്ത ഒരാളെ കുറിച്ചല്ല. ഓന്റെ പിന്നെ ദുർബലപ്പെട്ടു പോകുന്നു പറയേണ്ട കാര്യമില്ല. അപ്പൊ മുസ്ലിമായ മുഅ്മിനായ ആളുകളുടെ വിശ്വാസം തന്നെ എന്തായി പോകാം, ദുർബലപ്പെട്ടു പോകാം, അവൻ മുസ്ലിം അല്ലാതായി പോകാം. കാരണം മുസ്ലിം അല്ലാത്തവനെ പൊളിയാനല്ല, അവനെ പൊളിഞ്ഞു കിടക്കുകയാണ്. മുസ്ലിമായ ഒരാൾ, മുഅ്മിനായ ഒരാൾ എന്തെല്ലാം സംഗതികൾ ഉണ്ടായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാതായി മാറുന്നു. ഇനി പറയാൻ പോകുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ എന്തായി, ഇസ്ലാം എന്ന് പുറത്തുപോയി. ശേഷം പറയുന്ന 10 എണ്ണവും വേണമെന്നില്ല, ഒന്ന് ഒരാളിൽ സംഭവിച്ചാൽ തന്നെ അയാൾ എന്താവും, ഇസ്ലാം എന്ന് പുറത്തു പോകും. കാരണം അവന്റെ ഇസ്ലാം പൊളിഞ്ഞു പോയി, പിന്നോട് ഇസ്ലാമിനല്ല, ഇസ്ലാം എന്ന് പുറത്തുകയാണ്. ഇനിയിപ്പോ ഇത് ഇയാള് കണ്ടെത്തിയതാണോ? അല്ല. ഖുർആനിൽ വലാ തർത്തദ്ദു അലാ അദ്ബാരിക്കും, നിങ്ങൾ നിങ്ങളുടെ പിറകോട്ട് പിന്നോട്ട് തിരിച്ചു പോകരുത്. അവിടെ ഇർത്തദ്ദ, ഇർത്തദ്ദ എന്നാല് മടങ്ങുക എന്നർത്ഥം. നിങ്ങൾ നിങ്ങളുടെ പിന്നോട്ട് മടങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നേരത്തെ കുഫ്റിലും ശിർക്കിലുമായിരുന്നു, പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളായി ഇസ്ലാമിലേക്ക് വന്നു. ആ ഇസ്ലാമിൽ വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പഴയതിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ട് ഇസ്ലാമിന്റെ അപ്പുറത്തേക്ക് പോകരുത്. അതുപോലെ ഖുർആനിൽ വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ. വമൻ യർതദിദ് മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇർത്തദ്ദ, ഇപ്പൊ മുർത്തദ് എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാം എന്താ, മതത്തിൽ നിന്ന് പുറത്തു പോവുക, ഇസ്ലാം ആയതിനു ശേഷം ഇസ്ലാമിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോവുക. അപ്പുറത്തേക്ക് പോയാൽ എന്താവും, ഒന്ന് കുഫ്റാവും അല്ലെങ്കിൽ ശിർക്കാവും. വമൻ അതിനാണ് മുർത്തദ്ദ് അല്ലെങ്കിൽ റിദ്ദത്ത്, മതത്തിൽ നിന്ന് പുറത്തു പോകൽ. സാധാരണ നമ്മൾ കേൾക്കുന്നു അബു സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ കുറെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുർത്തദ്ദുകളോട് അബു സിദ്ദീഖും സഹാബത്തും യുദ്ധം ചെയ്തു. ഇവരാരായിരുന്നു, ഇവർ മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങളായ സഹാബത്തിൽ പെട്ടവരും പിൽക്കാലത്ത് വന്നവരുമായ കുറെ ആളുകളാണ് എന്ത് ചെയ്തത്, പിന്നെ പുറത്തേക്ക് പോയത്. അപ്പോ മിങ്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ മതത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ എന്നിട്ട് അവൻ മരണപ്പെടുകയും ചെയ്താൽ, അതായത് ഇസ്ലാം അല്ലാതെ ഒരുത്തൻ മരിച്ചാൽ, എന്നിട്ട് പിന്നെ പറയാണ് അവൻ കാഫറായിക്കൊണ്ട്. അവന്താ, അവൻ നേരത്തെ കുഫറിലായിരുന്നു, പിന്നെ ഇസ്ലാമിലേക്ക് വന്നു, വീണ്ടും അവൻ അതിൽ നിന്ന് പുറത്തു കടന്നു, അങ്ങനെ അവൻ മരിക്കുന്നത് വഹുവ കാഫിർ, എന്തായിട്ടാ കാഫറായിട്ടാകുന്നു. അങ്ങനെയുള്ള ആളുകൾ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ്, അവർ നരകത്തിന്റെ ആളുകളാണ് എന്നാണ് ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഖുർആനിൽ തന്നെ എന്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഒരാൾ മുസ്ലിമായാൽ മുസ്ലിമായതിന് ശേഷം മുസ്ലിം അല്ലാതാകാനുള്ള സാധ്യതകളുണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. ആയാൽ അവൻ എന്തായി തീരും, നരകത്തിന്റെ ആളായി തീരും, ഇഹവും പരവും നഷ്ടപ്പെട്ടവനാകും എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണിപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, മുസ്ലിമായ ഒരാളും ഇസ്ലാം എന്ന് പുറത്തുപോകില്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല, വിശ്വാസത്തിൽ ആർക്കും പഴു പറ്റൂല എന്നൊക്കെ ആളുകൾ പറയും. ഇപ്പൊ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ലോകത്തന്നെ മുസ്ലിങ്ങളെ പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരിൽ ഭൂരിഭാഗം ആളുകളും എന്താണ് ശിർക്ക് ചെയ്യുന്നവരാണ്. ഏയ് അങ്ങനൊന്നും സംഭവിക്കില്ല, വേറെന്തെങ്കിലും പഴുകളൊക്കെ ഉണ്ടാകാം, മുസ്ലിം ഒരിക്കലും ശിർക്കിലേക്ക് പോകില്ല, കുഫർ സംഭവിക്കൂല, അതുങ്ങൾ വെറുതെ പറയാണ്, ലോകത്തുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളാക്കി അല്ലെങ്കിൽ കാഫറാക്കി എന്നൊക്കെ ആക്ഷേപം പറയും. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഖുർആൻ അക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാവുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഷെയ്ഖ് മനസ്സിലാക്കിയ കാര്യങ്ങൾ എണ്ണിപ്പറയുകയാണ് ഇവിടെ. അൽ ഔവൽ, ഒന്നാമത്തേത്, അപ്പോ ഒന്ന് നമ്പർ കൊടുക്കുമ്പോ എന്ത് മനസ്സിലാക്കാം? ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചില സംഗതികൾ ഇസ്ലാമിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ചെയ്യണമെന്നില്ല, പറഞ്ഞാൽ തന്നെ അയാൾ എന്താവും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ചിലത് പറയണമില്ല, പ്രവർത്തിച്ചാൽ എന്താവും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോ ഈച്ചയെ ഈച്ചയെ നേർച്ചയാക്കി വിഗ്രഹത്തിന്, അതിന്റെ പേരില് കാഫറായ സംഭവം ഹദീസിൽ നമുക്ക് കാണാം. അവിടെ അയാളൊന്നും പറഞ്ഞിട്ടില്ല. ഇതെന്താണ് ഈച്ച? ഒരു ഉപകാരമുള്ള സാധനമല്ല, ഈച്ചനെ നേർച്ചയാക്കി. പിന്നെ ചിലത് പറയണമെന്നില്ല, പ്രവർത്തിക്കണമെന്നില്ല, മനസ്സിൽ വിശ്വാസമുണ്ടായാൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസം ഒരാളുടെ മനസ്സിലുണ്ടായാൽ അതുകൊണ്ട് തന്നെ അയാൾ എന്താവും? മുശ്രിക്കാവും. അപ്പൊ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഒരാൾ മനസ്സിൽ വിശ്വസിക്കുകയാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാം, അല്ലെങ്കിൽ അള്ളാഹു സഹായിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്ത ഒരാൾ സഹായിക്കും എന്ന് ഒരാൾ മനസ്സിൽ വിശ്വസിച്ചു, അയാൾ എന്ത് ചെയ്തിട്ടില്ല? വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ മനസ്സിൽ അയാൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ട് തന്നെ അയാൾ എന്തായി മാറും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇനി പറയുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക. നാലാമത്തേത് മനസ്സിൽ സംശയം ഉണ്ടാകാം, ഇതൊക്കെ ഇപ്പൊ അള്ള പറഞ്ഞ തന്നെയാണോ, അള്ളാഹു അങ്ങനൊന്നും പറയില്ല, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ദീനിലുണ്ടാവില്ല. മതത്തിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് അയാൾക്ക് അള്ളാഹു ഇങ്ങനൊന്നും പറയാൻ സാധ്യതയില്ല എന്നൊരു സംശയം ഒരാളുടെ മനസ്സിലുണ്ടായി, എന്നാലും അയാൾ എന്താവും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇതാണ് ചുരുക്കത്തിൽ ഉള്ള കാര്യങ്ങൾ. ഇനി ഇവിടെ 10 കാര്യങ്ങൾ എന്നാണ് ശേഖ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. വേറെ ചില പണ്ഡിതന്മാർ, ഇതേ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞതായി കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ചില ഉപവിഷയങ്ങളെ അടിസ്ഥാന വിഷയത്തിൽ ഉൾപ്പെടുത്തി ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇവിടെ 10 കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അൽ ഔവൽ, ഒന്നാമത്തേത്, അശ്ശിർക്കു ഫീ ഇബാദത്തില്ലാ. ഖാല തആല, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസാ 48-ാമത്തെ ആയത്ത്. അവൽ എന്ന ഒന്നാമത്തേത്, എന്തിൽ ഒന്നാമത്തേത്? ഈ 10 കാര്യങ്ങളിൽ ഒന്നാമത്തേത്. അശ്ശിർക്കു, ശിർക്ക് തന്നെ എന്താ? പങ്കുചേർക്കൽ എന്നാണ്. ശിർക്ക് പങ്കുചേർക്കൽ. എന്തിൽ പങ്കുചേർക്കുക? ഈ ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ആരാധിക്കുക, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ പങ്കുചേർക്കൽ. അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്താ? അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദാണ്. പിന്നെ അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യർളാഹു വയുഹിബ്ബുഹു മിനൽ അഅമാലി അസ്സാലിഹ അൽ ബാത്തിന അല്ലാഹിറ. ഇതാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഒരു വാചകം. അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പറയാവുന്ന ഒരു വാക്കാണ് എന്ത്? ഇബാദത്ത്. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്തതാണോ അല്ലേ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമ്മളെങ്ങനെ മനസ്സിലാക്കുക? അല്ലാഹു പറയണം, അല്ലെങ്കിൽ ആര് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. അല്ലാതെ നമുക്ക് തോന്നിയാ പോരാ അല്ലാഹുവിന് തൃപ്തിപ്പെട്ടതാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് എന്ന്. അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചതനുസരിച്ച് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതുമായ നല്ല പ്രവർത്തനങ്ങൾ, അതിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് എന്ത് ഇബാദത്ത് എന്ന് പറയുന്നത്. പിന്നെ വേറെ നിലക്ക് നമ്മൾ പറയുന്നത് അല്ല, ഇവിടെ തന്നെ അള്ളാഹിറ വൽ ബാത്തിന എന്ന് പറഞ്ഞു കാണാം.